2024 ഒക്ടോബർ 20 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇന്ന് ഓസ്റ്റിയോപോറോസിസ് ദിനം. എല്ലിന് ബലമില്ലെങ്കിൽ എല്ലാം തീർന്നു. ഡോക്ടർ എം ശബരീഷ് ശ്രീ എഴുതുന്നു, ഓസ്റ്റിയോപോറോസിസ് എന്ന വാക്കിന്റെ അർത്ഥം പോലെ അസ്ഥികൾ പൊള്ളയാക്കുന്നതോ അസ്ഥികൾ ക്ഷയിക്കുന്നതോ ആയ അവസ്ഥയാണ് അത്. ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുന്നതാണ് ഇതിന് കാരണം. പ്രായം ആകുമ്പോഴാണ് സാധാരണഗതിയിൽ ഈ അവസ്ഥയുണ്ടാകുന്നത്. 35 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ബോൺ മിനറൽ ഡെൻസിറ്റി. ഈ പ്രായം മനുഷ്യജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവാണ്. തലച്ചോറിന്റെ വോളിയം 0.1% കുറയുന്നതും പേശികളുടെ ക്ഷമത കുറയുന്നതും ഈ കാലത്താണ്. ഓസ്റ്റിയോപോറോസിസിനെ Type 1, Type 2 എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. Type 1 പോസ്റ്റ് മെനോപോസ് ഓസ്റ്റിയോപോറോസിസ് എന്നും Type 2 സിനൈൽ ഓസ്റ്റിയോപോറോസിസ് എന്നും വിളിക്കുന്നു. മെനോപോസ് ഓസ്റ്റിയോപോറോസിസ് സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്നു. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിനു ശേഷം ഹോർമോണായ ഈസ്ട്രജന്റെ കുറവാണ് Type 1 ഓസ്റ്റിയോപോറോസിസിന് കാരണം. ഇപ്പോൾ 40 വയസ്സിൽ പല സ്ത്രീകൾക്കും ആർത്തവ വിരാമം സംഭവിക്കാറുണ്ട്. ഇത്തരക്കാരിൽ ഓസ്റ്റിയോപോറോസിസിന് സാധ്യത കൂടുതലാണ്. ഈസ്ട്രജനാണ് സ്ത്രീകൾക്ക് എല്ലിന് ബലം നൽകുന്നത്. Type 2 ഓസ്റ്റിയോപോറോസിസ് പ്രായത്തിന്റെ ഭാഗമായി സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെയാണ് ഉണ്ടാകുന്നത്. 60 വയസ്സിന് ശേഷമാകും ഇത്തരത്തിൽ സിനൈൽ ഓസ്റ്റിയോപോറോസിസ് സാധ്യത. Type 1 ആയ പോസ്റ്റ് മെനോപോസ് ഓസ്റ്റിയോപോറോസിസ് നട്ടലിനെയും കൈക്കുഴയെയും ഇടുപ്പലിനെയും ബാധിക്കാറുണ്ട്. Type 2 ക്യാൻസലസ് അസ്ഥികളെയാണ് ബാധിക്കുക. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം ചെറിയ വീഴ്ചകളുണ്ടായാലും കൈക്കുഴയുടെ ഭാഗത്ത് പെട്ടെന്ന് പൊട്ടലുണ്ടാകും. ഇതൊരു അപായ സൂചനയായി കണക്കാക്കാം. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഇത് കണ്ടെത്താൻ പരിശോധന നടത്തണം. കാരണം ഇതൊരു നിശബ്ദ രോഗമാണ്. ലക്ഷണങ്ങളൊന്നും പ്രകടമാക്കാത്തതിനാൽ ശരീരത്തിൽ പൊട്ടലുകൾ ഉണ്ടാകുമ്പോഴാണ് രോഗം തിരിച്ചറിയുന്നത്. അതിനാൽ കണ്ടെത്താൻ നിരവധി സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ആവശ്യമാണ്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഡക്സ സ്കാൻ നടത്തുന്നത് പ്രധാനമാണ്. മറ്റൊരു പ്രധാന കാരണം വ്യായാമക്കുറവാണ്. പുകവലിക്കുന്നവർക്കും മദ്യപാനികൾക്കും ഓസ്റ്റിയോപോറോസിസ് സാധ്യതയുണ്ട്. വൈറ്റമിൻ D കുറവും ഈ രോഗത്തിലേക്ക് നയിക്കും. സ്റ്റിറിയോയിഡ് മരുന്നുകളുടെ ഉപയോഗം കാരണവും ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകുന്നു. സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രക്തം കട്ട പിടിക്കാതിരിക്കാനും ജെന്നി ഉൾപ്പെടെ ചില രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മരുന്നുകൾ കാരണം എല്ലുകളുടെ കട്ടി കുറയ്ക്കാനും അത് ഓസ്റ്റിയോപോറോസിസിലേക്ക് എത്താനും കാരണമാകും. വൃക്ക കരൾ കൂടൽ രോഗങ്ങളുള്ളവർക്കും സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് സാധ്യതയുണ്ട്. ഡക്സ സ്കാൻ തന്നെയാണ് ഇവിടെയും രോഗനിർണയത്തിന് സഹായിക്കുന്നത്. വ്യായാമം പ്രധാനം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും കൃത്യമായ വ്യായാമം അത്യാവശ്യമാണ്. വ്യായാമം ഇല്ലാതെ വൈറ്റമിൻ ഗുളികകൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. പാൽ, ഇലക്കറികൾ, മുട്ട, മീൻ എന്നിവ കഴിക്കണം. സൂര്യപ്രകാശം ഏൽക്കുന്നതും നല്ലതാണ്. പുകവലി, മദ്യപാനം, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കണം. എല്ലുകളുടെ കട്ടി കൂട്ടാൻ ഹോർമോൺ ചികിത്സകൾ ഉണ്ട്. എന്നാൽ പലതിനും പാർശ്വഫലങ്ങളുമുണ്ട്. കാൽസ്യം ഗുളികൾ കൂടുതൽ കഴിക്കുന്നത് മൂത്രക്കല്ലിന്റെ അസുഖത്തിന് കാരണമാകും. അതിനാൽ കാൽസ്യം കാർബണേറ്റ് ഗുളികകൾക്ക് പകരം കാൽസ്യം സിട്രേറ്റ് ഗുളികകളാണ് നല്ലത്. വൈറ്റമിൻ D ഗുളികകളും കൃത്യമായ അളവിൽ കഴിക്കണം. ചെറുപ്പകാലത്ത് എല്ലുകളുടെ ബലം കൂട്ടിയാൽ മാത്രമേ പ്രായമാകുമ്പോൾ അസ്ഥിശോഷണം കുറയ്ക്കാൻ ആവൂ. കാർബണേറ്റ് അടങ്ങിയ പാനീയ ജങ്ക് ഫുഡുകളും ഈ രോഗത്തിലേക്ക് നയിക്കും.